study the book of Colossians. We are in Colossians chapter 1, and our text is verses 13 to 17. Colossians chapter 1.
കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ പഠനം തുടരാം. ഒന്നാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തയ്ക്ക്
വിഷയിക്കുന്നത്. All things were created through him and for him, and he is before all things, and in him all things hold together.
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാവുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
Father in heaven, we thank you that we can come before your throne by the blood of Jesus Christ your son.
നമ്മുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവേ ഞങ്ങൾക്ക് നിന്റെ കൃപാസനത്തിന് അടുത്തേക്ക് അടുത്തു വരുവാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു.
We have been delivered from the domain of darkness.
അന്ധകാരത്തിന്റെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ചിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Because you came into this world and you shed your blood, Lord Jesus, on the cross.
കാൽവരി ക്രൂശിൽ കർത്താവേ നിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തി കർത്താവേ ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് നീ കടന്നു വന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
By your stripes we have been healed.
നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
You rose again from the dead and you, oh Lord, cast us to rise with you and seated us with you in the heavenly places.
നീ മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റു കർത്താവേ ഞങ്ങളെയും ഉയർപ്പിച്ച് നിന്നോട് കൂടെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Today we know that we stand on victory ground. Because your word says that we have been raised up with you.
കർത്താവേ നിന്നോട് കൂടെ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാൽ ഞങ്ങൾ ഇന്ന് ജയാളികളായി നിൽക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ നിന്റെ കൃപയാൽ കരുണയാൽ അത്രേ ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്ന പോലെ ആകുന്നത്.
Thank you for the position that we have in you.
നിന്നിൽ ഞങ്ങൾക്കുള്ളതായ പദവിക്കായിട്ട് സ്ഥാനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Thank you that you are the Lord God who will fulfill your kingdom purposes.
ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നിന്റെ ദൈവരാജ്യത്തിന്റെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുന്നവനാകിയാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കർത്താവേ നിന്റെ പദ്ധതികൾ പാഴായി പോകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നിന്റെ കിരീടം സിംഹാസനത്തിന്റെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ ഉദ്ദേശം ഞങ്ങളിൽ സാധ്യമാക്കി തീർക്കണം. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നീ അത് ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
The false teachers of our day today are just like the false teachers in Colossians.
കൊലോസിയിൽ ഉണ്ടായിരുന്നതായ ദുരുപദേഷ്ടാക്കന്മാരെ പോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിലെയും ദുരുപദേഷ്ടാക്കന്മാർ.
What were the false teachers doing?
എന്താണ് ദുരുപദേഷ്ടാക്കന്മാർ ചെയ്തു പോകുന്നത്?
They did not deny the importance of Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാധാന്യത്തെ അവർ കുറച്ച് കാണിച്ചില്ല.
They would deny his deity.
എന്നാൽ അവന്റെ ദൈവത്വത്തെ അത്രേ അവർ നിഷേധിച്ചു.
They would simply dethrone Jesus by denying the fact that he is divine.
അവൻ ദൈവപുത്രൻ എന്നുള്ള കാര്യത്തെ നിഷേധിച്ചുകൊണ്ട് അവനെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ അത്രേ അവർ ശ്രമിച്ചു.
In other words, they would give him prominence, but they would not give him preeminence.
അവന് മുൻഗണന നൽകിയിരുന്നു, എന്നാൽ മഹത്വം നൽകുവാനായിട്ട് വിസമ്മതിച്ചു.
They would never say that Jesus is God.
യേശു ദൈവം എന്ന് അവർ ഒരിക്കലും സമ്മതിച്ചില്ല.
In their philosophy, Jesus Christ was just one of the many emanations that proceed from God.
ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതായ ദൈവിക സ്വഭാവമുള്ള അനേകരെ പോലെ ഒന്നാണ് കർത്താവായ യേശുക്രിസ്തുവും എന്ന് അവരുടെ തത്വജ്ഞാനത്തിൽ ഇന്ന് അവനെ അവതാരം എന്ന് വിളിച്ചേക്കാം.
They taught that through these emanations or avatars men could reach God.
ഈ അവതാരങ്ങളിലൂടെ അവർക്ക് ദൈവത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും എന്ന് അവർ ചിന്തിച്ചു.
The Apostle Paul refuted these false claims of these teachers.
ഈ ഉപദേഷ്ടാക്കന്മാരുടെ തെറ്റായ ഉപദേശങ്ങളെ അപ്പോസ്തലനായ പൗലോസ് നിഷേധിക്കുന്നതായി നാം
കാണുന്നു.
ഈ ലേഖനത്തിന്റെ ഈ ഭാഗത്ത് അതാണ് താൻ ചെയ്യുവാനായിട്ട്
ശ്രമിക്കുന്നത്.
യേശുക്രിസ്തുവിന്റെ കുറിച്ചുള്ളതായ ഉപദേശങ്ങൾ ഇത്രയേറെ കൂട്ടി ചേർത്തിരിക്കുന്നതായ മറ്റൊരു ഭാഗം ലേഖനങ്ങൾ കാണുകയില്ല.
കൊലോസ്
ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ
Paul wrote to prove the
കർത്താവായ യേശുക്രിസ്തു സകലത്തിനും മുമ്പനായിരിക്കുന്നു എന്ന് തെളിയിപ്പാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് ഇത്
എഴുതുകയാണ്.
നാല് ശക്തിയേറിയ വാദങ്ങൾ ഇതിനായി താൻ അവതരിപ്പിക്കുന്നു. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു രക്ഷകനാണ് എന്നുള്ളതാണ്. 13-14 വാക്യങ്ങളിൽ നമുക്കത് കാണാം.
Number 2, Jesus Christ is the creator.
രണ്ടാമത്, യേശുക്രിസ്തു സൃഷ്ടികർത്താവാണ്.
Verses 15-17.
15-17 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നു.
Number 3, Jesus Christ is the head of the church.
മൂന്നാമതായി, യേശുക്രിസ്തു സഭയുടെ തലയാണ്.
Colossians 1:18.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം.
Number 4,
നാലാമതായി,
Jesus Christ is the beloved of the Father. Colossians 1:19-20.
പിതാവായ ദൈവത്തിന്റെ പ്രിയനായവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് 19-20 വാക്യങ്ങളിൽ കാണുന്നു.
Today we'll just look at the first two arguments.
ഇന്ന് ആദ്യത്തെ രണ്ട് വാദങ്ങൾ നമുക്ക് പരിശോധിക്കാം.
Number 1, Jesus Christ is the savior.
ഒന്ന്, കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവാണ്.
Verses 13 and 14.
13-14 വാക്യങ്ങൾ അത് കാണും.
Man's greatest problem is the problem of sin.
മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപത്തിന്റെ പ്രശ്നമാണ്.
Sin is a moral problem.
പാപം എന്നത് ഒരു ധാർമ്മികമായ പ്രശ്നമാണ്.
It is not an intellectual problem.
അത് ഭൗതികമായ ഒരു പ്രശ്നമല്ല.
That's why the problem of sin can never be solved by a philosopher.
അതുകൊണ്ടാണ് ഒരു തത്വജ്ഞാനിക്ക് പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയാതിരിക്കുന്നത്.
The problem of sin cannot be solved by a religious teacher.
ഒരു മത നേതാവിന് പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. പാപികൾക്ക് ഒരു രക്ഷകനെയാണ് ആവശ്യമായിരിക്കുന്നത്.
Colossians 1:13-14.
കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
You find there a vivid picture of the four saving actions of Jesus Christ on our behalf.
നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന രക്ഷന്റെ വേലയുടെ നാല് വ്യത്യസ്ത ഭാഗങ്ങൾ ആ വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയും.
Number 1, we see Jesus delivers us.
ഒന്ന്, കർത്താവായ യേശുക്രിസ്തു നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ്.
Verse 13. He has delivered us from the domain of darkness.
13-ാം വാക്യത്തിൽ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു.
Now this word delivered means rescued from danger.
വിടുവിക്കുക എന്ന പദത്തിന്റെ അർത്ഥം അപകടഘട്ടത്തിൽ നമ്മെ രക്ഷിക്കുക എന്നാണ്.
We could not deliver ourselves.
നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല.
We were guilty and in the bondage of sin.
നാം പാപത്തിന്റെ ബന്ധനത്തിലും പാപത്തിന്റെ കുറ്റബോധത്തിലും ആയിരുന്നു.
But Jesus could.
എന്നാൽ കർത്താവിന് നമ്മെ വിടുവിപ്പാൻ കഴിയും.
That's why he left glory.
അതിനത്രേ അവൻ തന്റെ മഹത്വം വിട്ട് ഇറങ്ങി വന്നു.
He came into this world and shed his blood on the cross.
അതിനുവേണ്ടി അത്രേ അവൻ ഈ ലോകത്തിലേക്ക് വരികയും തന്റെ രക്തം ചിന്തിക്കുകയും ചെയ്തത്. അവൻ നമ്മെ വിടുവിച്ചു. മാനസാന്തരപ്പെട്ട് വിശ്വാസത്തോടെ നാം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ നമ്മുടെ പാപത്തിന്റെ കുറ്റബോധം നമ്മൾ
നീക്കിക്കളയും.
പാപത്തിന്റെ ഭാരവും അതിന്റെ ലജ്ജയും അവൻ
നീക്കിക്കളയും.
പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ വിടുവിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നിത്യതയിൽ നാം ദൈവത്തെ കൂടാതെ നിത്യത ചിലവാക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു
എന്നാണ്.
ദൈവത്തിന്റെ ന്യായവിധിയുടെ വാൾ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങി
നിൽക്കുകയായിരുന്നു.
നാം ദൈവത്തിൽ നിന്ന് നിരന്തര നിത്യമായുള്ള വേർപാടല്ലാതെ മറ്റൊന്നും അർഹിച്ചിരുന്നില്ല. അതിനെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നത്
നരകമെന്നാണ്.
എന്നാൽ നിത്യമായ നരകത്തിൽ പോകുന്ന അപായത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു.
Instead, he gave us the free gift of eternal life through Jesus Christ.
അതിന് പകരമായിട്ട് തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായി നിത്യജീവൻ നമുക്ക് നൽകി.
Romans 6:23.
റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം.
For the wages of sin is death.
പാപത്തിന്റെ
free gift of God is eternal life.
പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നത് സൗജന്യമായി ലഭിക്കുന്ന ദാനം നിത്യജീവൻ അത്രേ.
In Christ Jesus our Lord.
ക്രിസ്തു യേശുവിൽ നമുക്ക് ലഭിക്കുന്ന ദാനം നിത്യജീവൻ അത്രേ.
But this deliverance involves something more.
എന്നാൽ ഈ വീണ്ടെടുപ്പിൽ വിടുവിക്കുന്നതിൽ മറ്റു ചിലതും കൂടി ഉണ്ട്.
We were delivered from authority.
ഒരു അധികാരത്തിൽ നിന്നാണ് നമ്മെ വിടുവിച്ചത്.
From the authority of Satan.
പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു.
From the powers of darkness that gripped us.
നമ്മെ പിടിച്ചിരുന്നതായ ബന്ധിച്ചിരുന്നതായ അന്ധകാരത്തിന്റെ ശക്തികളിൽ നിന്ന് നമ്മെ വിടുവിച്ചു.
Now these Gnostic false teachers in Colossae, they believe in an organization of evil spirits that control the world.
ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ദുഷ്ടാത്മ ശക്തികളെ കുറിച്ച് ജ്ഞാനവാദികളായ കൊലോസിയിലുള്ളതായ ഈ ഉപദേഷ്ടാക്കന്മാർ വിശ്വസിച്ചിരുന്നു.
Paul speaks about Jesus Christ, who is above all angels, archangels, principalities, powers, virtues, dominions and thrones.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആകട്ടെ കർത്താവായ യേശുക്രിസ്തു സകലവിധമായ കർത്തൃത്വങ്ങൾക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൂതന്മാർക്കും മീതെയുള്ളവനായിട്ട് അപ്പോസ്തലനായ പൗലോസ് വർണ്ണിക്കുന്നു.
Jesus is in control.
യേശുക്രിസ്തു ആണ് സകലത്തിനും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:16.
For by him all things were created in heaven and on earth, visible and invisible, whether thrones or dominions or rulers or authorities, all things were created through him and for him.
സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
കൊലോസ്യ ലേഖനം 2:10 സ്ഥലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവൻ സകലത്തിന്റെയും തലയാണ്, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയാണ്.
15
2:15
He designed the rulers and authorities and put them to open shame by triumphing over them in him.
വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
So what happens when a sinner comes to Jesus?
അതുകൊണ്ട് ഭാവിയായ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
When a sinner comes to Christ in repentance and faith,
മാനസാന്തരപ്പെട്ട വിശ്വാസത്തോടെ ഒരു ഭാവി യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ
Jesus delivers him or her from the dominion of darkness, from the grip of Satan.
അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് പിശാചിന്റെ പിടിയിൽ നിന്ന് യേശു അവനെ വിടുവിക്കുന്നു.
Not only does Jesus save us from the penalty and guilt of sin,
പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും അതിന്റെ കുറ്റബോധത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു മാത്രമല്ല യേശു ചെയ്യുന്നത്,
he saves us from the grip and the power of sin and Satan.
പാപത്തിന്റെയും പിശാചിന്റെയും പിടിയിൽ നിന്ന് യേശു നമ്മെ വിടുവിക്കുന്നു.
Now the forces of Satan and the demonic realm is very real.
പിശാചിന്റെ ശക്തികളും വാഴ്ചകളും അധികാരങ്ങളും തികച്ചും യാഥാർത്ഥ്യമായവയാണ്.
But what Jesus does is he breaks that power over our lives.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ ശക്തികൾക്കുള്ള അധികാരത്തെ യേശു തകർക്കുന്നു.
He delivers us from the power of Satan and the demon.
പിശാചിന്റെയും ഭൂതാത്മാക്കളുടെയും പിടിയിൽ നിന്ന് യേശു നമ്മെ വിടുവിക്കുന്നു.
By the way, it's only in the name of Jesus that demons
flee. ആ ഭൂതങ്ങൾ വിട്ടുപോകുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ് എന്നറിയുക.
No other name.
മറ്റൊരു നാമവും ഇല്ല.
But the name of Jesus they flee.
യേശുക്രിസ്തുവിന്റെ നാമത്തെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകും.
So number one, he delivers us.
അതുകൊണ്ട് ഒന്നാമത് യേശു നമ്മെ വിടുവിക്കുന്നു.
Number two, he transferred us.
രണ്ടാമത് അവൻ നമ്മെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി.
1:13 He has delivered us from the domain of darkness and transferred us to the kingdom of his beloved son.
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു.
Not only has Christ delivered us,
ക്രിസ്തു നമ്മെ വിടുവിച്ചു എന്ന് മാത്രമല്ല,
also transferred us.
നമ്മെ മറ്റൊരിടത്തേക്ക് മാറ്റി വെച്ചു.
The Greek word for transfer,
അവിടെ മാറ്റി വെക്കുക എന്നതിന് ഗ്രീക്ക് പദം
മെത്തിസ്റ്റാമോ
എന്ന പദമാണ്.
What does it mean?
അതിന്റെ അർത്ഥം എന്താണ്?
To carry away.
നമ്മെ എടുത്തുകൊണ്ട് പോകുക എന്നാ.
To transfer.
മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നാ.
To translate a person or a group of people.
ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ രൂപാന്തരപ്പെടുത്തുക എന്നർത്ഥം.
Now this Greek word methistano
എന്നതായ ഈ യവന പദം,
it was used to describe the transfer of a population from one country into another.
ഒരു കൂട്ടം ജനത ഒരു ജനതയെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനോട് ബന്ധപ്പെട്ട ഒരു പദമാണ്.
History records that Antiochus the Great, he transported at least 2000 Jews from Babylonia to Colossae.
മഹാനായ അന്ത്യോക്യസ് എന്ന രാജാവ് ബാബിലോണിൽ നിന്ന് 2000-ലധികം യഹൂദന്മാരെ മാറ്റി പാർപ്പിച്ചതിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. അവനവരെ കൊലോസിയ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു.
Now Jesus did not deliver us from bondage so that we can wander aimlessly.
നമ്മെ ബന്ധനത്തിൽ നിന്ന് യേശു വിടുവിച്ചിട്ട് നാം എവിടെയെല്ലാം അലഞ്ഞു തിരിയണം എന്നല്ല യേശു ആഗ്രഹിക്കുന്നത്.
He moved us into his own kingdom, kingdom of light.
അവൻ തന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് അത്രേ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു.
Transferred us to the kingdom of his beloved son.
തന്റെ ഏകജാതനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ചു.
So he has made us victors over Satan's kingdom of darkness.
അതുകൊണ്ട് പിശാചിന്റെ അന്ധകാര രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ ജയാളികളാക്കി തീർത്തിരിക്കുകയാണ്.
Very important for us as believers in the Lord Jesus Christ to understand our position in Christ.
ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ പദവി എന്താണ്, സ്ഥാനം എന്താണെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ
കാര്യം. The reasons why believers fail in their Christian walk is because they don't know what their position.
ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസികൾ പലപ്പോഴും പരാജയപ്പെടുന്നത് അവർ ക്രിസ്തുയേശുവിൽ അവർക്കുള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്.
Imagine you have a whole lot of money in the bank.
ബാങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പണം ഉണ്ട് എന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ ഒരു ചെക്ക് ബുക്കും ഉണ്ട്.
But you don't know that you have that much money. You don't know how to write a check.
എന്നാൽ എത്രയധികം പണം നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെക്ക് എഴുതുവാൻ നിങ്ങൾക്ക് പരിചയമില്ല എങ്കിൽ, അത്രയധികം പണം ഉള്ളത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ക്രിസ്തുയേശുവിൽ നമുക്കുള്ളതായ സ്ഥാനത്തെ കുറിച്ച് നാം അറിയുന്നില്ല എങ്കിൽ, ക്രിസ്തുവിൽ നമുക്ക് ജയമുണ്ട് എന്ന് നാം അറിയുന്നില്ല എങ്കിൽ, നമുക്ക് ജയാളികളായി തീരുകയും അസാധ്യമാണ്. കൊലോസ് ലേഖനം 1:13, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. സ്നേഹസ്വരൂപനായ പുത്രൻ എന്നുള്ളതിന്റെ അവന്റെ സ്നേഹത്തിന് മുഴുവനും പാത്രീഭൂതനായ പുത്രൻ എന്ന് വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം.
So as believers in Christ, we belong to the kingdom of God, which is the kingdom of his beloved son.
ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർ എന്ന നിലയിൽ നാം ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യം എന്നുള്ളത് അവന്റെ പുത്രന്റെ രാജ്യമാണ്.
At the baptism,
സ്നാനത്തിൽ
the father declared that Jesus was his beloved son.
പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞത് ഓർക്കുക. മത്തായിയുടെ സുവിശേഷം 3:17.
And behold, a voice from heaven said, this is my beloved son with whom I am well pleased.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി.
Again on the mount of transfiguration,
വീണ്ടും മറുരൂപ മലയിൽ
the father makes the same declaration regarding his son.
തന്റെ പുത്രനെ കുറിച്ച് ഇതേ പ്രഖ്യാപനം പിതാവായ ദൈവം നൽകുന്നത് നാം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 17:5.
He was still speaking when behold a bright cloud overshadowed them and a voice from the cloud said, this is my beloved son with whom I am well pleased, listen to him.
അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയതിൽ പിതാവ് നൽകിയതായ വലിയ വിലയെ കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നു.
It also reminds us that his kingdom is a kingdom of love as well as a kingdom of light.
അവന്റെ രാജ്യത്വം എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ രാജ്യത്വമാണ്, സ്നേഹത്തിന്റെ രാജ്യത്വമാണ് എന്നും ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു.
Satan's kingdom is a kingdom of darkness.
പിശാചിന്റെ രാജ്യത്വമാകട്ടെ ഇരുട്ടിന്റെ അധികാരമാണ്.
The kingdom of God is a kingdom of light, it's a kingdom of love.
ഇവിടെ ഇത് ആകട്ടെ ദൈവത്തിന്റെ രാജ്യമാണ്, അത് സ്നേഹത്തിന്റെയും വെളിച്ചത്തിന്റെയും രാജ്യമാണ്.
When you and I exercise our position in heaven while we practice on earth,
നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലുള്ളതായ നമ്മുടെ പദവി എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ,
His kingdom is manifested in the sphere of our influence where God has placed us.
ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ സ്വാധീന വലയത്തിനുള്ളിൽ അവന്റെ രാജ്യത്വം അത്രേ വെളിപ്പെടുവാനായിട്ട് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സ്നേഹവും അവന്റെ വെളിച്ചവും പ്രകാശമാകുവാനായിട്ട് ഇടയായി. അങ്ങനെയാണ് വിശ്വാസികൾ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായി തീരുന്നത്. എവിടെയെല്ലാം ദൈവം നമ്മെ ആക്കി വെക്കുന്നു അവന്റെ രാജ്യം അത്രേ, അവിടെ രാജ്യത്വം അത്രേ അവിടെ വെളിപ്പെടേണ്ടത്. കാരണം അവിടെ ദൈവത്തിന്റെ വെളിച്ചവും അവന്റെ സ്നേഹവും വെളിപ്പെടുന്നു. കാരണം ക്രിസ്തു യേശു തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നാം ദൈവം നമ്മെ ആക്കി വെക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും വെളിപ്പെടുത്തുന്നവരായി തീരുന്നു. ഒരു സമൂഹത്തിൽ വിശ്വാസികളായവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ
influenced by the salt and the light of the earth.
സമൂഹത്തെ സ്വാധീന ഉപ്പായിട്ടും വെളിച്ചമായിട്ടും സ്വാധീനിക്കുവാനായിട്ട് ആ സമൂഹത്തിന് കഴിയുന്നു.
Satan's kingdom is a kingdom of darkness.
പിശാചിന്റെ അധികാരം എന്നത് അന്ധകാരത്തിന്റെ അധികാരമാണ്.
We are called to be the light in the darkness around us.
എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തിന്റെ നടുവിൽ പ്രകാശമായി തീരുവാൻ അത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
Because the kingdom of Christ is a kingdom of light.
കാരണം ദൈവത്തിന്റെ ക്രിസ്തുയേശുവിന്റെ രാജ്യത്വം വെളിച്ചത്തിന്റെ രാജ്യത്വമാണ്.
1 Peter 2:9. But you are a chosen race, a royal priesthood, a holy nation, a people for his own possession, that you may proclaim the excellencies of him who called you out of darkness into his marvelous light.
തന്റെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു.
The experience of Israel in the Old Testament is an illustration of this spiritual experience.
ഈ ആത്മീയമായ അനുഭവത്തിന്റെ ഒരു പ്രകട ഒരു ഉദാഹരണമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാം പഴയ നിയമത്തിൽ കാണുന്നു.
God delivered Israel from the bondage in Egypt.
ഈ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു.
And took them into the promised land.
അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി.
While they moved to the promised land,
അവർ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ,
the cloudy pillar and the fiery pillar was present right in the camp.
അവരുടെ പാളയത്തിന്റെ നടുവിൽ അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഉണ്ടായിരുന്നു.
That means God's presence was seen. That means God's glory was seen in the camp of Israel.
അതിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് വെളിപ്പെട്ടു. ദൈവത്തിന്റെ തേജസ് അവരുടെ പാളയത്തിൽ ഉടനീളം വെളിപ്പെട്ടിരുന്നു എന്ന്.
And wherever Israel moved, wherever the tabernacle, the nation moved.
എവിടെയെല്ലാം ജനം സഞ്ചരിച്ചുവോ, സമാഗമന കൂടാരം അവരോടൊപ്പം സഞ്ചരിച്ചുവോ, അവരെ കണ്ടതായ അന്യജാതിക്കാർ അത് കണ്ട് ഭയപ്പെടുവാനിടയായി
തീർന്നു.
ഇസ്രായേൽ മക്കൾ തങ്ങളോട് തങ്ങളെ സമീപിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യെരിഹോ പട്ടണക്കാർക്കുണ്ടായ ഭയഭീതി അതുകൊണ്ടാണ്. ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ചുള്ള ഭയം അവരുടെ മേൽ വന്നു. വിശ്വാസികൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ സംഭവിക്കുവാൻ പോകുന്നതും അത് തന്നെയാണ്. അവിശ്വാസികൾ ദൈവത്തെ കുറിച്ചുള്ളതായ ഭീതി അവർക്ക് ഉണ്ടാകുവാൻ ഇടയായി തീരും. കാരണം അവർ ക്രിസ്തു യേശുവിനെ നിങ്ങളിൽ കാണുവാനായിട്ട് അവർ സ്നേഹവും വെളിച്ചവും നിങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്നത് കാണും. മൂന്നാമതായി, യേശു നമ്മെ വീണ്ടെടുത്തു. കൊലോസ്യ ലേഖനം 1:14, അവനിൽ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പോലോട്രോസിസ് എന്ന പദമാണ്
ഉപയോഗിച്ചിരിക്കുന്നത്.
ഒരു തടവറയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ വില കൊടുത്ത് വിടുവിക്കുക എന്നാണ് അർത്ഥം.
പോൾ ഈസ് നോട്ട് സെയിങ് ദാറ്റ് ജീസസ് പേഡ് എ റാൻസം ടു സാത്താൻ ഇൻ ഓർഡർ ടു റെസ്ക്യൂ അസ് ഫ്രം ദി കിംഗ്ഡം ഓഫ് ഡാർക്നെസ്.
നമ്മെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുക എന്തൊക്കെയാണ്? യേശു ക്രിസ്തു പിശാചിന് ദ്രവ്യം കൊടുത്തു എന്നല്ല അതിന്റെ അർത്ഥം. അത് തെറ്റായ ഉപദേശമാണ്. അവന്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാൽ യേശു ദൈവത്തിന്റെ വിശുദ്ധ നിയമത്തിൻ നിയമം അനുശാസിക്കുന്നതായ ആഗ്രഹ കാര്യങ്ങൾ സാധിച്ചെടുത്തു.
Satan seeks to accuse us and imprison us because he knows we are guilty of breaking God's holy law.
നാം ദൈവത്തിന്റെ വിശുദ്ധ നിയമങ്ങളെ ലംഘിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മെ കുറ്റവാളികളാക്കി തീർക്കുവാനും നമ്മെക്കുറിച്ച് അപവാദം പറയുവാനും പിശാച് ശ്രമിക്കുന്നു.
That's how he tries to claim legal right over us.
നമ്മുടെ മേൽ അവൻ അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പിശാച് ശ്രമിക്കുന്നത് ഈ വിധത്തിലാണ്.
Because he knows we are guilty of breaking God's law.
നാം ദൈവത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചു എന്നുള്ളതിനെ കുറിച്ച് പിശാചിന് വ്യക്തതയായ ബോധ്യമുണ്ട്.
But the ransom has been paid. എന്നാൽ
കാൽവറി ക്രൂശിൽ നമുക്ക് അതിന് പകരമായി വീണ്ടെടുപ്പ് വില
നൽകപ്പെട്ടിരിക്കുന്നു.
ദൈവത്തിന്റെ വിശുദ്ധ നിയമത്തിന് അനുയോജ്യമായ പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നൽകപ്പെട്ടിരിക്കുന്നു.
So through faith in Jesus Christ.
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്.
I've been redeemed by the blood of Jesus.
യേശു ക്രിസ്തു രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു.
Number 4.
നാലാമതായി,
Jesus has forgiven us.
യേശു നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു.
Colossians 1:14.
കൊലോസ്യ ലേഖനം 1:14.
In whom we have redemption, the forgiveness of sin.
അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.
Redemption and forgiveness go together.
പാപമോചനവും വീണ്ടെടുപ്പും ഒരുമിച്ച് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്.
Ephesians 1:7.
എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം.
In him we have redemption through his blood. The forgiveness of our trespasses is according to the riches of his grace.
അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്.
The Greek word translated forgiveness.
വീണ്ടെടുപ്പ് പാപമോചനം എന്നുള്ള പദത്തിന് യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്
it means to carry away.
എടുത്തു മാറ്റുക എന്നുള്ള അർത്ഥം വരുന്ന പദമാണ്.
Cancel a debt.
അല്ലെങ്കിൽ ഒരു കടം വീട്ടുക എന്ന അർത്ഥമാണ്.
Jesus paid the price of cancel sin.
നമ്മുടെ പാപങ്ങളുടെ പരിഹാര പാപത്തിന്റെ വില കർത്താവായ യേശുക്രിസ്തു നൽകി.
That price was his precious blood.
ആ വില ആകട്ടെ ഒരു വിലയേറിയ രക്തമായിരുന്നു.
He paid the price of cancel sin to set the prisoner free.
കുറ്റവാളിയെ വിമോചിതനാക്കുവാൻ്റെ കോണം അതിനാവശ്യമായ ശിക്ഷ കർത്താവായ യേശുക്രിസ്തു നൽകി.
He has not only set us free.
നമ്മെ സ്വതന്ത്രരാക്കി എന്ന് മാത്രമല്ല,
not only has he transferred us into a new kingdom,
namme pudiyoru rajyathilekku maati vechu ennu mathramalla,
he has cancelled every debt so that we cannot be enslaved again.
Naam veendum bandhanastraagadirpan thakkonam nammude peril undayirna kadangal okkeyum avan namukku vendi veetti.
In recent years,
samiva kaalathil,
the church has rediscovered the freedom of forgiveness.
Paavamodanathindeyaaya satyam sabha veendum kandathikondirikkaya.
God's forgiveness of sinners is an act of his grace.
Devum paavayalod paavamodanam nalgunnathu krupayude oru pravartiyaanu.
We did not deserve to be forgiven.
Paavamodanam namukku labhippa പിതാവിന്റെ കോണം നാം അത് അർഹിച്ചിരുന്നില്ല. നമുക്ക് ആ പാപമോചനം നേടുവാൻ കഴിയുന്നതുമല്ല. എന്നാൽ പാപമോചനം നമുക്ക് ലഭ്യമാണ് എന്ന് അറിയുന്നത് നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നതിന് കാരണമായി തീരും.
Knowing that we are forgiven makes it possible for us to not only have fellowship with God, also to forgive others.
നമുക്ക് പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നത് ദൈവത്തോട് കൂട്ടായ്മയ്ക്ക് കാരണമാകുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അത് കാരണമാകും.
Knowing that we are forgiven makes it possible for us to enjoy God's grace and seek God's will.
ദൈവത്തെ നമ്മുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നെന്ന് അറിയുന്നത് ദൈവത്തിന്റെ കൃപ അന്വേഷിപ്പാനും ദൈവത്തിന്റെ ഹിതം കണ്ടെത്തുവാനും നമുക്ക് കാരണമായി തീരും.
Now we need to be very clear about forgiveness.
എന്താണ് പാപമോചനം എന്നുള്ളതിനെ കുറിച്ച് നാം വ്യക്തമായി അറിയേണ്ടത് ആവശ്യമാണ്.
Bible speaks of three kinds of forgiveness.
മൂന്ന് തരത്തിലുള്ളതായ പാപമോചനത്തെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു.
Very important for us to believe. Believers should understand.
വിശ്വാസികൾ ഇത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
Number one is forgiveness under salvation.
ഒന്ന് രക്ഷയ്ക്കായുള്ളതായ പാപമോചനം.
This is the forgiveness that we receive the moment we are saved.
നാം രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ പ്രാപിക്കുന്നത് ഈ പാപമോചനമാണ്.
God looks at us just as we have never sinned.
നാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവർ എന്ന പോലെ ദൈവം നമ്മെ കാണുന്നു.
He declares us righteous by the blood of Jesus Christ.
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം നമ്മെ നീതിമാന്മാർ എന്ന്
പ്രഖ്യാപിക്കുന്നു.
അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 3:19 പത്തൊൻപതാം വാക്യം.
Repent therefore and be converted that your sins may be blotted out.
നിങ്ങളുടെ പാപം
times of refreshing may come from the presence of the Lord.
നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു കിട്ടേണ്ടതിന് മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുമീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ
വരും.
ഇതത്ര രക്ഷയ്ക്കായുള്ള പാപമാണ്. യോഹന്നാന്റെ 1 2:11.
I write to you, little children, because your sins are forgiven.
നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു.
Forgiven you for his name's sake.
അവന്റെ നാമനിമിത്തം അവൻ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു.
So the first forgiveness is forgiveness unto salvation.
ഒന്നാമത്തെ പാപമോചനം രക്ഷയ്ക്ക് ഉതകുന്നതായ പാപമോചനമാണ്.
Then there's forgiveness unto fellowship.
രണ്ടാമത് കൂട്ടായ്മയെ നമ്മൾ നടത്തുന്നതായ പാപമോചനമാണ്.
This is the forgiveness we receive having been saved. This is the forgiveness we receive having been saved.
രക്ഷിക്കപ്പെട്ട ശേഷം നമുക്ക് ലഭിക്കുന്നതായ പാപമോചനമാണ് ഇത്.
Sin is an exception in the life of a believer.
വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം വല്ലപ്പോഴും സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്.
It's not a habit.
അതൊരു സ്വഭാവമല്ല.
It's an exception.
അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതായ ഒന്നാണ്.
We are not sinless.
നാം പാപമില്ലാത്തവരായി തീരുന്നില്ല.
Blameless.
കുറ്റമില്ലാത്തവരാണ്.
We are not sinless.
നാം പാപമില്ലാത്തവരല്ല.
We sin less.
നാം പാപം വളരെ കുറച്ചു മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ്.
When a believer sins,
എന്നാൽ ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ
അവന്റെ
ദൈവത്തോടുള്ളതായ ബന്ധം നഷ്ടമാകുന്നില്ല. എന്നാൽ മറിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടമാകും. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുകയല്ല, രക്ഷയുടെ സന്തോഷം അത്രേ നഷ്ടമാകുന്നു. എന്നാൽ പാപം ഏറ്റുപറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ആ ദൈവത്തോടുള്ള കൂട്ടായ്മ പിന്നെയും യഥാസ്ഥാനപ്പെടുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ചില വിവാഹിതരായതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കും. ഇവർ വിവാഹിതരായത് 2015 May 15th.
When did you have your first fight after marriage?
വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് വഴക്കുണ്ടാക്കിയത് എന്നാണ്?
ഒരിക്കലൊരു
സഭയിൽ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു ദമ്പതികൾ പറഞ്ഞു, വിവാഹത്തിന് മുൻപും അതിന് ശേഷവും ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്.
The moment you had your first fight, did you go back to the padre and get married again?
നിങ്ങൾ ആദ്യമായി വഴക്കുണ്ടാക്കിയപ്പോൾ മടങ്ങി പുരോഹിതന്റെ അടുക്കൽ പോയി വീണ്ടും വിവാഹിതരായോ? ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾ വിവാഹിതരാണ്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടൊരു ബന്ധമാണ്. എന്നാൽ വഴക്കുണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബന്ധത്തിന് മാറ്റം വരുന്നില്ല, എന്നാൽ അന്യോന്യമുള്ളതായ കൂട്ടായ്മയ്ക്ക് കോട്ടം തട്ടും. അപ്പൊ ബന്ധമല്ല പുനഃസ്ഥാപിക്കപ്പെടേണ്ടത്, കൂട്ടായ്മയാണ് പുനഃസ്ഥാപിക്കപ്പെടേണ്ടത്. ഇതത്ര ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോഴും സംഭവിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ട നിമിഷത്തിൽ
ദൈവത്തോട്
എന്നേക്കുമായുള്ള ഒരു ബന്ധത്തിൽ നാം ആയി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. നാം ദൈവത്തിന്റെ ആത്മാവിനാൽ പുതുജന്മം, നാം ദൈവത്തിന്റെ മക്കളാണ്, നാം പാപമില്ലാത്തവർ, പാപം ക്ഷമിച്ചവരെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്ലേറ്റ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. പഴയ ഭൂതകാലവും വർത്തമാനകാലത്തിലും ഇനി ഭാവിയിലുള്ളതായ പാപങ്ങളൊക്കെ മായ്ച്ചു
കളഞ്ഞിരിക്കുന്നു.
തനപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് ദൈവം നമ്മെ, രക്തത്തിലൂടെയാണ് ദൈവം നമ്മെ കാണുന്നത്. എല്ലാ പാപങ്ങളും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് കോട്ടം തട്ടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യമെടുത്താൽ അവർ ഇരുവരും തെറ്റുകൾ ചെയ്യുന്നു. എന്നാൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാകട്ടെ, അവൻ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല. നാം അത്രേ തെറ്റിലാകുന്നു. അതുകൊണ്ട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. വേദപുസ്തകം പറയുന്നു, നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ് അവൻ വിശ്വസ്തനും
നീതിമാനുമാകും.
സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും. 1 യോഹന്നാൻ 1:9. ഇതത്രേ കൂട്ടായ്മ മുഖാന്തരമായി തീരുന്ന പാപമാണ്.
1 യോഹന്നാൻ 2:1.
എന്റെ കുഞ്ഞുങ്ങളെ,
so that you may not sin.
നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു.
And if anyone sins,
ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ,
we have an advocate with the Father, Jesus Christ the righteous.
നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്.
This is forgiveness unto fellowship.
ഇത് കൂട്ടായ്മയെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ പാപമോചനമാണ്.
Luke 6:37.
ലൂക്കോസിന്റെ സുവിശേഷം 6:37.
Forgive and you will be forgiven.
ക്ഷമിക്കുക, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കും.
What does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
You're not earning your forgiveness.
രക്ഷയ്ക്കായി നിങ്ങൾ പാപമോചനം നിങ്ങളുടെ പ്രവൃത്തിയാൽ നേടുകയല്ല. ലൂക്കോസിന് ശേഷം 6:39-37 പറയുന്നത് കൂട്ടായ്മയെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ പാപമോചനമാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയും നമുക്ക് നഷ്ടമായി തീരും. ഇനി മൂന്നാമത് മറ്റൊരു തരത്തിലുള്ളതായ പാപമോചനമാണ്. നമുക്ക് ബോധമില്ലാത്തതായ പാപങ്ങളുടെ മോചനം, അത് പക്വതയിലേക്ക് നമ്മെ വളർത്തുന്നതായ പാപമോചനം എന്ന് വിളിക്കാം. നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട്.
The fellowship that God gives us because we are walking in the light.
നാം വെളിച്ചത്തിൽ നടക്കുന്നതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നതായ ഒരു കൂട്ടായ്മയുണ്ട്.
And while we walk in the light,
അങ്ങനെ വെളിച്ചത്തിൽ നാം നടക്കുമ്പോൾ,
we don't impose our light on each other.
നമ്മുടെ പ്രകാശം മറ്റുള്ളവരുമേൽ അടിച്ചേൽപ്പിക്കുന്നില്ല.
But we accept each other in the fellowship.
നാം ആ കൂട്ടായ്മയിൽ അന്യോന്യം ഒരുമിച്ച് ചേരുന്നു.
And live in the light that God reveals to us.
ദൈവം നമുക്ക് നൽകുന്ന വെളിച്ചത്തിൽ ഒത്തവണ്ണം ജീവിക്കുന്നു.
As we do so,
അങ്ങനെ നാം ചെയ്തു വരുമ്പോൾ,
our light increases.
നമ്മുടെ പ്രകാശം വർദ്ധിച്ചു വരും. നാം പക്വതയിലേക്ക് വളരും.
1 യോഹന്നാൻ 1:7.
വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, അവൻ വെളിച്ചത്തിലാകുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവരുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സകല പാപവും പോക്കി ഒരുപക്ഷെ അവബോധ മനസ്സിലുള്ളതായ പാപങ്ങളും നമുക്ക് ഓർമ്മയിൽ വരാത്ത പാപങ്ങളെയും അവൻ ക്ഷമിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് വ്യക്തമാക്കട്ടെ. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക. അവന്റെ പാപശീലങ്ങളിലൊന്ന് പുകവലിയാണ്. ആ വ്യക്തിയോട് ആരോ സുവിശേഷം പങ്കുവെച്ചു. അവൻ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായി. അവൻ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. അവന് രക്ഷ ലഭ്യമാണ്. ദൈവം തന്നെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവൻ അറിയാം. അപ്പോഴും അവൻ പുകവലിച്ചുകൊണ്ടിരിക്കുക. അതൊരു പാപ പ്രവൃത്തിയാണ് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അതൊരു പാപമായിട്ട് അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ രക്ഷ ലഭിച്ചിട്ടുണ്ട്, എന്നാൽ
അവന്റെ
ജീവിതത്തിൽ ഈ ഒരു പ്രത്യേക ശീലത്തിന് അവൻ അടിമയാണ് എന്ന് അവൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവൻ കൂട്ടായ്മയിൽ കടന്നു
വരും.
ഉണ്ണിയാണ് ആ മനുഷ്യനെ ക്രിസ്തുവിലേക്ക് നയിച്ചത് എന്ന് കരുതുക. ഈ മനുഷ്യൻ യേശുവിനെ
സ്വീകരിച്ചിരിക്കുന്നു.
ഉണ്ണി അവനെ കൂട്ടായ്മയ്ക്കായിട്ട് വിളിച്ചു. ഈ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു സിഗരറ്റ് ഉള്ളത് കാണും. ആ ഒരു കയ്യിൽ വേദപുസ്തകവും ഉണ്ണി അവനെ വാതിൽക്ക് വെച്ച് തടഞ്ഞു നിർത്തി. ആ ഉറക്കെ അവനോട് അവന്റെ ഉറക്കെ വിളിക്ക് സംസാരിച്ചു. നീ യേശുവിനെ സ്വീകരിച്ചില്ലേ? ഇപ്പോഴും നീ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവൻ സിഗരറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ ഒരിക്കലും മടങ്ങി വരിക. സഹോദരൻ ഉണ്ണി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം.
This man doesn't know that he is that smoking is destructive to his body and that his body. So what happens?
ഈ പുകവലി അവന്റെ ശരീരത്തിന് ഹാനികരമാണെന്ന് അത് പാപത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവൻ അറിയുന്നില്ല.
I don't know what exactly. But let's say he smokes a cigarette. He's still reading his Bible.
അവൻ പുകവലിക്കുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക.
He's walking in the light that God has given him.
ദൈവം അവന് നൽകിയിട്ടുള്ള വെളിച്ചത്തിനൊത്ത് അവൻ നടക്കുകയാണ്.
And you and I are not imposing our light on him.
നമ്മുടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വെളിച്ചം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല.
What does the Bible say?
വേദപുസ്തകം എന്താണ് പറയുന്നത്? 1 യോഹന്നാൻ 1:7.
But if we walk in the light,
നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ,
that means what?
അതിന്റെ അർത്ഥം എന്താണ്?
God has given only light.
ദൈവം ഉണ്ണിക്ക് വെളിച്ചം നൽകിയിട്ടുണ്ട്.
God has given me light.
ദൈവം എനിക്ക് വെളിച്ചം നൽകിയിട്ടുണ്ട്.
How much of light does only have?
ഉണ്ണിക്ക് എന്തുമാത്രം എത്രമാത്രം വെളിച്ചമുണ്ട്?
Let's say only has 1000 watts.
1000 വാട്ട് വെളിച്ചമുണ്ടെന്ന് നമുക്ക് കരുതാം.
This brand new believer now coming for fellowship.
കൂട്ടായ്മയ്ക്കായിട്ട് ഇപ്പോൾ കടന്നു വരുന്ന ഈ പുതിയ വിശ്വാസി,
how much wattage of light will you give?
അദ്ദേഹത്തിന് എന്തുമാത്രം വെളിച്ചമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു? പത്ത് വാട്ട്, അഞ്ച് വാട്ട്, നൂറ് വാട്ട് പ്രകാശം. ഉണ്ണിക്ക് എത്ര മാത്രമുണ്ട്? 1000 വാട്ടുണ്ട്. മറ്റേ ആൾക്ക് എന്തുണ്ട്? 100 വാട്ട്. ഈ വീട്ടിലേക്ക് അയാൾ കടന്നു വരുമ്പോൾ ഉണ്ണി എന്താണ് ചെയ്യുക? 1000 വാട്ട് പ്രകാശം, 100 വാട്ട് പ്രകാശമുള്ള അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. അവന്റെ ഫിലമെന്റ് കത്തിപ്പോവും, പിന്നീട് ഉണ്ടാകുകയും. നമ്മെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും അത്
തന്നെയാണ്.
നമുക്ക് എല്ലാവർക്കും പ്രകാശത്തിന്റെ ഒരു അളവ് തോത് നൽകിയിട്ടുണ്ട്. നമുക്കുള്ള പ്രകാശം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ളതല്ല. അദ്ദേഹം കൂട്ടായ്മയ്ക്ക് വരുന്നു എന്ന് കരുതുക. അവൻ വേദവചനം പഠിക്കുകയാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവവചനം വായിക്കുന്നു, പഠിക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ എനിക്കറിയാം. വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനും കടന്നു
വരുന്നത്.
എന്റെ ചുറ്റുപാടും മയക്ക് മരുന്ന് കടിമയായ ആളുകളോട് ഇരുന്ന് ഞാൻ ദൈവവചനം പങ്കുവെച്ചിട്ടുണ്ട്.
Ganja addicts all around me. I'm sitting there and I'm not smoking. I'm sitting there and I'm ministering God's word.
Njan devojana anginulla aalugalode kootamayi pangu vechittundu.
Anyway, he comes and he starts reading the Bible. Suddenly comes across this word. I'm going to chapter 6:19.
Adeham ingane kootayimikku kadannu vannu devojana vaichondirikkumbol onnu verindher 6th adhyayathile 19th vaakyam pettunu kandathunu.
What does it say?
Adinte artham adendanu parayunnathu?
Knowing not that your body is the temple of the Holy Ghost, which is in you, which we have of God, and you're not your own.
നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല.
Suddenly what happens?
പെട്ടെന്ന് എന്ത് സംഭവിച്ചു?
He drops his cigarette.
അവൻ തന്റെ സിഗരറ്റ് മാറ്റിവെച്ചു.
Because he sees that his body is a temple of God.
കാരണം തന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് അവൻ കാണുന്നു.
He recognizes if God wanted him to smoke, God would have made a chimney over his head.
ദൈവം അങ്ങനെ താൻ പുകവലിക്കാൻ ആഗ്രഹിച്ചിരുന്ന തലയ്ക്ക് മീതി ഒരു ചിമ്മിനി കൂടെ പണിയുമായിരുന്നു എന്ന് അവൻ
തിരിച്ചറിഞ്ഞു.
ഒരു സിഗരറ്റ് മൂലം തന്റെ ശരീരത്തെ മലിനമാക്കുവാനുള്ളതല്ല എന്ന് അവൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ആരാണ് ഈ പ്രകാശം അവന് നൽകിയത്?
How has he received the light?
ആ വെളിച്ചം എങ്ങനെയാണ് അവർ ലഭിച്ചത്?
If we walk in, this is what fellowship does. When we come together in fellowship and we study the word of God, what happens is
now,
God's light, God puts out, pours out his light. I mean, every person's light.
നാം കൂട്ടായ്മയ്ക്കായി കടന്നു വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ദൈവം തന്റെ പ്രകാശം ഓരോരുത്തരുടെ ഹൃദയത്തിന്മേൽ പ്രകാശിപ്പിക്കും. എന്ത് സംഭവിക്കും? അവൻ സിഗരറ്റ് കളയും. 100 വാട്ട് പ്രകാശം ഉണ്ടായിരുന്നാൽ ഇപ്പോൾ എന്ത് മാത്രമാണ്? പക്ഷെ 200 ആയിക്കാം. അങ്ങനെയാണ് നാം പ്രകാശത്തിൽ വെളിച്ചത്തിൽ
നടക്കുന്നത്.
അങ്ങനെ മാത്രമേ നമുക്ക് കൂട്ടായ്മ ആചരിപ്പാൻ
കഴിയുകയുള്ളൂ.
പുകവലിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാവുന്നതായ അപരാധമാണ്, എന്നാൽ കാണാൻ കഴിയാത്ത എന്തെല്ലാം ഉണ്ട്. എന്നാൽ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ നാം കൂട്ടായ്മയെ കെട്ടുപണി ചെയ്യുന്നവരായിരിക്കില്ല, അതിനെ നശിപ്പിക്കുന്നവരായി തീരും.
1 John 1:7. But if we walk in the light as he is in the light, we have fellowship with one another, and the blood of Jesus Christ his son cleanses us.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അനുപത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.
Even our unknown and unconscious sins.
നമുക്ക് ബോധമില്ലാത്തതായ, നാം ഓർമ്മയിൽ വരാത്തതായ പാപങ്ങൾ പോലും.
So when our unconscious sins become conscious.
നമുക്ക് നമ്മുടെ അവബോധ മനസ്സിലുള്ളതായ പാപങ്ങൾ ബോധ മനസ്സിലേക്ക് വരുമ്പോൾ
the Holy Spirit gives us the power to overcome that sin.
അവയെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്രേ നമുക്ക്
നൽകുന്നു.
നാം ആ പാപം അപ്പോൾ തന്നെ ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ അതിനെ തള്ളിക്കളയി ഉപേക്ഷിക്കുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ കാര്യത്തെ കുറിച്ച് നമുക്ക് പ്രകാശം നൽകിയിരിക്കും. പാപം ചെയ്യുവാനുള്ള ഒരു ഒഴികഴിവല്ല
പാപമോചനം.
അനുസരിക്കുവാനുള്ളതായ ഒരു ഉത്തേജനമാണ് പാപമോചനം നമുക്ക് നൽകേണ്ടത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരോടും ക്ഷമിപ്പാനായിട്ട്
കഴിയും.
കൊലോസ് ലേഖനം 3:13.
Bearing with one another, and if one has a complaint against another, forgiving each other, as the Lord has forgiven you, so you also must forgive.
ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ.
One of the most difficult things is to bring in people into church.
സഭയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ളതായ കാര്യങ്ങളിൽ
ഒന്നാണ്.
പ്രത്യേകിച്ച് ദൃശ്യമല്ലാത്തതായ ശീലങ്ങളുള്ള വ്യക്തികളെ.
സോ ഐ ഹാവ് ടു ഡീൽ എ ലോട്ട് വിത്ത് ദം ബിഫോർ വി ബ്രിംഗ് ദം ഇൻ.
അവരെ ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് അവരോട് ഇടപെടേണ്ടത് ആവശ്യമായി വരാറുണ്ട്.
ബിക്കോസ് വെൻ വി ബ്രിംഗ് ദം ഇൻ,
അവരെ സദാ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്വീകാര്യത ലഭിക്കുന്നില്ല എങ്കിൽ
ബിഫോർ ദേ കം ഇൻ ദേ റൺ ഔട്ട്.
അവർ വരുന്നതിന് മുമ്പ് തന്നെ മടങ്ങി പോകാൻ ഇടയുണ്ട്.
സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി പ്രിപ്പയർ ദം.
കാരണം അവരെ ആ കാര്യത്തിനായിട്ട് ഒരുക്കേണ്ടത് ആവശ്യമാണ്.
ആൻഡ് ഓൾസോ പ്രിപ്പയർ ദ ചർച്ച്.
സഭയും ഇങ്ങനെയുള്ളവരെ സ്വീകരിപ്പാൻ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ പ്രകാശം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചതുകൊണ്ട് സഭയിൽ വരാതെ മടങ്ങിപ്പോയ അനേകം ആളുകളെ എനിക്കറിയാം. ക്ഷമിക്കുവാൻ തയ്യാറാകാത്തതായ ആ വേലക്കാരന്റെ ദാസന്റെ ഉപമ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ
കാണാം.
21-35 വാക്യങ്ങൾ
it makes it very clear.
അവിടെ ഈ കാര്യം വളരെ വ്യക്തമാണ്.
An unforgiving spirit always leads to bondage.
ക്ഷമിക്കുവാൻ കഴിയാത്തതായ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായെങ്കിൽ അത് നിങ്ങളെ ബന്ധനത്തിലേക്ക് നടത്തും.
The believer loses out on the joy of the Lord.
വിശ്വാസി രക്ഷയുടെ സന്തോഷമാണ് അവന് നഷ്ടമായി തീരുന്നത്.
Forgiving others proves that we have been forgiven by God.
നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നത് നാം പാപക്ഷമ ലഭിച്ചവർ എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. കൊലോസ് ലേഖനം 3:13.
Bearing with one another.
മറ്റുള്ളവരോട് പൊറുക്കുകയും.
And if one has a complaint against another, forgiving each other.
ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും
ചെയ്യും. As the Lord has forgiven you, so you also must forgive.
കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ.
Jesus Christ is preeminent in salvation.
രക്ഷയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു സർവത്തിനും മീതെയുള്ളവനാണ്.
പിശാചിന്റെ
രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മെ വിടുവിക്കുവാൻ, നമ്മെ നമ്മെ മാറ്റി പാർപ്പിക്കുവാൻ, നമുക്ക് പാപം അതിന് നൽകുവാൻ മറ്റൊരാൾക്കും കഴിയുകയില്ല. ഇതൊക്കെയും തന്റെ കൃപയാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. കൊലോസ് ലേഖനം 1:14, അവനിൽ നമുക്ക് അവന്റെ പാപം, നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്.
Through his blood,
avante rakthathal,
that's the cost of our salvation.
Nammude rakshayude mukhandaramayi theernathu avante rakthamaa.
Moses and the Israelites only had to shed the blood of a lamb to be delivered from Egypt.
Pa Israelinna vimojithayi theruvan Moshekkum Israel makkalkkum oru kunyadinte rakthamaanu cheriyendathayi vannathu.
But Jesus had to shed his own blood to deliver us from sin.
Enna namme paapathil ninnu veetteduppan thakkonam Yesu Christu thanne sonda raktham chindendathayi vannu.
Now the second argument that Paul makes with regard to the supremacy of Jesus.
Athava Yesu Christinte paramonnatha സ്ഥാനത്തെ കുറിച്ച് കൊണ്ടുവരുന്ന രണ്ടാമത്തെ വാദമുഖം,
ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ക്രിയേറ്റർ,
യേശു സൃഷ്ടികർത്താവാണ് എന്നുള്ളതാണ്. 15-17 വരെയുള്ള വാക്യങ്ങളിൽ ദുർവേഷ്ടക്കന്മാർക്ക് സൃഷ്ടിയെ കുറിച്ച് വ്യക്തമായ ധാരണകൾ
ഉണ്ടായിരുന്നില്ല.
അവർ വസ്തുവകകൾ അല്ലെങ്കിൽ ദ്രവത്വമായുള്ളത് ദോഷമായുള്ളത് എന്നവർ കരുതി. അതുകൊണ്ട് മനുഷ്യ ശരീരവും ദോഷമായത് എന്നവർ ചിന്തിച്ചു.
They went further and they said that Jesus Christ did not have a real body.
കർത്താവ് യേശു ക്രിസ്തുവിന് ഒരു യഥാർത്ഥ മനുഷ്യ ശരീരം ഉണ്ടായിരുന്നില്ല എന്നും കൂടി അവർ വാദിച്ചു.
They said that if he had a real body,
അവന് യഥാർത്ഥ മനുഷ്യ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ,
then this would have put him in contact with evil matter.
അവൻ ദോഷമായ വസ്തുവകകളുമായി ബന്ധത്തിലായി തീരുമായിരുന്നു എന്നവർ പറഞ്ഞു.
Now what was the result of these false teachings?
ഈ തെറ്റായ ഉപദേശങ്ങളുടെ പഠിപ്പിക്കലുകളുടെ അതുകൊണ്ട് ഉണ്ടായത് എന്താണ്?
The very tragic,
വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടായി. വളരെ ആഴത്തിലുള്ളതായ സന്യാസ ജീവിതത്തിലേക്ക് ചില ആളുകളെ അത് നയിച്ചു. അത് ഒരറ്റത്ത് അങ്ങനെ സംഭവിച്ചു. മറുവശത്ത് യാതൊരു നിയന്ത്രണവുമില്ലാത്ത പാപ ജീവിതത്തിലേക്ക് ആളുകൾ പോയി. നിങ്ങളുടെ ശരീരങ്ങൾ പാപമുള്ളത് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, ഒന്നില്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കും, അല്ലെങ്കിൽ അത് ആസ്വദിപ്പാനായിട്ട് ശ്രമിക്കും. മതം ചെയ്യുന്നത് ഇത് തന്നെയാണ്. എന്താണ് സത്യം? ഇതത്ര
സത്യം.
നമ്മുടെ ശരീരങ്ങൾ ഇത് രണ്ടിലും പെട്ടതല്ല. എന്നാൽ നമ്മിലുള്ള പാപ പ്രകൃതം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം യഥാർത്ഥ മാനുഷ്യ ശരീരമാണ്. എന്നാൽ നമുക്കുള്ളതുപോലെ ഒരു പാപ പ്രകൃതം കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ് വ്യത്യാസം. അവൻ പാപം അറിഞ്ഞിരുന്നില്ല, അവൻ പാപം ഒന്നും ചെയ്തിരുന്നില്ല, അവനിൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അത്രേ പാപമില്ലാത്തവന്റെ ശരീരത്തിൽ നമ്മുടെ സർവ്വലോകത്തിനെ പാപത്തെ വഹിക്കുവാൻ അവന് കഴിഞ്ഞത്. പാപത്തിന്റെ ശിക്ഷ അവൻ നമുക്ക് വേണ്ടി വഹിച്ചു. 2 Corinthians 5:21
For our sake he made him to be sin who knew no sin, so that in him we might become the righteousness of God.
പാപമറിയാത്ത നാം അവനെ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി തീർത്തു.
He made him to be sin.
അവനെ ദൈവം പാപമാക്കി തീർത്തു.
It means that Jesus Christ became the sin bearer.
കർത്താവായ യേശു ക്രിസ്തു പാപം വഹിക്കുന്നവനായി തീർന്നു. അവൻ പാപിയല്ല, എന്നാൽ പാപത്തെ വഹിക്കുന്നവനായി തീർന്നു. അവൻ നമുക്ക് പകരമായി അത്ര അത് ചെയ്തത്, നമ്മുടെ പ്രതിനിധിയായി ചെയ്തു. അവൻ രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ ഒരിക്കലും പാപിയായി തീർന്നില്ല, അവൻ നമ്മുടെ പാപത്തെ വഹിക്കുന്നവനായി തീർന്നു. നമുക്ക് പകരമായി നമ്മെ പ്രതിനിധീകരിക്കുക എത്ര അവൻ ചെയ്തത്.
We might become the righteousness of God.
എന്തിനായിട്ടാണ് അങ്ങനെ ചെയ്തത്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന്.
You are the righteousness of God in Christ.
നാം ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ നീതിയാണ്.
We can either serve God.
ഒന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സേവ ചെയ്യാം.
Or the sinful nature with our body.
അല്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് അതിലുള്ളതായ പാപ പ്രകൃതത്തിന് ദാസന്മാരായി തീരാം.
This is why as believers we need to offer our bodies as living sacrifices to God consciously.
ഇതുകൊണ്ട് അത്രേ ബോധപൂർവം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കേണ്ടത്. ആവശ്യമായി. അതെല്ലാ ദിവസവും ദിവസത്തിൽ അനേക തവണയും ഞാൻ ചെയ്യാറുണ്ട്. റോമലേഖനം 12 അധ്യായത്തിന്റെ 1
വാക്യം,
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിന് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി
സമർപ്പിക്കുക.
പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക എന്നത്ര. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ പിശാചിനെ അറിയാം. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ അനേക കാര്യങ്ങളെ അവൻ നിരത്തി വയ്ക്കും നിങ്ങളെ പ്രലോഭിപ്പിക്കേണ്ടതിനായി. എന്നാൽ പിശാചിനോട് എന്താണ് നാം പറയേണ്ടത്? എന്റെ കണ്ണുകൾ ക്രിസ്തുയേശുവിനുള്ളതാണ്, നീ മറ്റൊരാളെ അന്വേഷിച്ചു കൊടുക്കുക എന്നത്ര പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ പിശാച് ഓടിപ്പോകും. നാം ദൈവത്തിനെ കീഴ്പ്പെടുമ്പോൾ പിശാച് ഓടിപ്പോകും. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിന്റെ ദൃഷ്ടികളാണെന്ന് നിങ്ങൾക്കറിയാം. അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, യേശു ക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായല്ല, നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുക എത്ര നാം ചെയ്യുന്നത്.
കൊലോസ്യലേഖനം 1 അധ്യായത്തിൽ
15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 4 വ്യത്യസ്ത തരത്തിലുള്ളതായ ബന്ധത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒന്നാമത്, അവൻ സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവനായിരുന്നു ആയിരിക്കുന്നു എന്ന് പറയുന്നു. ആ 15 വാക്യത്തിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു എന്ന്. ആദ്യ ജാതൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സമയത്തെ കുറിച്ചല്ല അത് പറയുന്നത്. ഒരു സ്ഥാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അത്ര അത് പറയുന്നത്. യേശു ക്രിസ്തു ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല. അത് തെറ്റായ വിരുദ്ധോപദേശമാണ്. കാരണം സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ് യേശു ക്രിസ്തു. എന്നാൽ ആദ്യ ജാതൻ എന്ന പദത്തിന്റെ അർത്ഥം
എന്താണ്?
ഏറ്റവും മുഖ്യ സ്ഥാനം അർഹിക്കുന്നത് എന്നത്രേ അതിന്റെ അർത്ഥം.
ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ മീൻസ്
സകല സൃഷ്ടിക്കും ആദ്യ ജാതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം
പ്രയർ ടു ഓൾ ക്രിയേഷൻ
സകല സൃഷ്ടിക്കും മുൻപേ എന്നർത്ഥം.
ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ ക്രിയേറ്റഡ് ബീയിംഗ്
യേശു ക്രിസ്തു സൃഷ്ടിയിൽ ഉൾപ്പെട്ട വ്യക്തിയല്ല.
ഹീ ഈസ് ഇറ്റേണൽ ഗോഡ്
അവൻ നിത്യമായ ദൈവമത്രേ.
പോൾ യൂസ് ദിസ് വേർഡ് ഇമേജ് ഹീ ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന പദപ്രയോഗം പൗലോസ് ഉപയോഗിക്കുന്നു.
വൈ ഡസ് ഹീ യൂസ് ദിസ് വേർഡ് ഇമേജ്
എന്താണ് പ്രതിമ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്?
ടു മേക്ക് ദിസ് ഫാക്ട് ക്ലിയർ
ഒരു വസ്തുത വ്യക്തമാക്കുവാനാണ് അങ്ങനെ ചെയ്യുന്നത്.
Image means exact representation, exact revelation.
പ്രതിമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും സ്പഷ്ടമായുള്ളതായ പ്രതിഫലനം എന്നത്രേ.
This is what the writer to the Hebrews affirms, that Jesus Christ is the express image of his person.
എബ്രായ ലേഖനകർത്താവ് ഇതേ കാര്യമാണ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അവൻ ദൈവത്തിന്റെ വെളിപ്പെട്ടിരിക്കുന്നതായ സ്വഭാവമാണ്.
He is the radiance of the glory of God. Hebrews 1:3.
ഒന്നാം അധ്യായത്തിന്റെ 3 വാക്യത്തിൽ പറയുന്നു, അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ആകും.
And the exact imprint of his nature.
ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും സ്പഷ്ടമായും വ്യക്തമായുള്ളതായ പ്രകടനം.
And he upholds the universe by the word of his power. After making purification for sins, he sat down at the right hand of the majesty on
high. സകലതേയും തന്റെ വചനത്താൽ വഹിക്കുന്നവനുമാകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു.
That's why Jesus says in John 14:9.
ാണ് യോഹന്നാന്റെ സുവിശേഷം 14:9 വാക്യത്തിൽ യേശു പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:13 വാക്യത്തിൽ യേശു പറയുന്നു, 30 വാക്യത്തിൽ യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന്. യോഹന്നാന്റെ 8:58-59 വാക്യങ്ങളിൽ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം ഞാൻ നിങ്ങളോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ല് എടുത്തു. ആ യേശു മറഞ്ഞ ദൈവാലയം വിട്ടുപോയി. അവൻ തത്വത്തിൽ ദൈവ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്.
essence, God the Father is invisible.
അദൃശ്യനായ ദൈവം ദൈവം അദൃശ്യനായ ദൈവമാണ്. എന്നാൽ ഈ അദൃശ്യനായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടി പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ
വെളിപ്പെടുത്തിയിരിക്കുന്നു.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
യോഹന്നാൻ 1:18
എങ്ങനെയാണത് വായിക്കേണ്ടത്? ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. പിതാവായ മടി പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവമായ ഏകജാതനായ അവനെ
വെളിപ്പെടുത്തിയിരിക്കുന്നു.
പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവമായ ഏകജാതനായ പുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം ആരാണ്? അവന്റെ പേരാണ് യേശു. ദൃശ്യമായത് പ്രകൃതിയൊക്കെയും ദൈവത്തിന്റെ ശക്തിയും അവന്റെ മഹത്വവും വെളിപ്പെടുത്തും. എന്നാൽ ദൈവം ആരോ എന്നുള്ളത് വെളിപ്പെടുത്തുവാനായിട്ട് പ്രകൃതിക്ക് കഴിയുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് അദൃശ്യനായ ദൈവത്തെ അതിൻ്റെതായ പ്രതിമയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിന് പറയാൻ കഴിഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഒരു സൃഷ്ടിക്കും ദൈവത്തെ യഥാർത്ഥമായി തന്നെ ഉള്ളതുപോലെ വെളിപ്പെടുത്തുവാനായിട്ട്
കഴിയുകയില്ല.
എന്നാൽ ദൈവമായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ദൈവത്തെ അദൃശ്യനായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയില്ല. രണ്ടാമതായി സകലത്തെയും സൃഷ്ടിച്ചത് യേശു ക്രിസ്തു തന്നെയാണ്. കൊലോസ് ലേഖനം 1:16 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു സകലവും സൃഷ്ടിച്ചതുകൊണ്ട് അവൻ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തവൻ തന്നെയാണ്. അവനായിട്ടും അവൻ മുഖാന്തരവും എന്ന പദപ്രയോഗം കൊലോസ് ലേഖനം 1:16 കാണുന്നു. അവൻ മുഖാന്തരം അവനായിട്ട് എന്ന് വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം.
ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ.
സകല സൃഷ്ടിക്കും മുൻപേ ഉള്ളവനാണ് യേശു ക്രിസ്തു.
ബിക്കോസ് ഹി ക്രിയേറ്റഡ് ഓൾ തിങ്സ്.
കാരണം അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്.
ദാറ്റ്സ് വൈ ദി വിൻഡ്സ് ആൻഡ് ദി വേവ്സ് ഒബേ ഹിം.
അതുകൊണ്ടാണ് തിരമാലകളും കാറ്റും അവനെ അനുസരിക്കുന്നത്.
ദിസ് ഈസ് വൈ ഡിസീസ് ആൻഡ് ഡെത്ത് ഫ്ലഡ് ഫ്രം ഹിസ് പ്രസൻസ്.
ഇതുകൊണ്ടാണ് രോഗങ്ങളും ബാധകളും അവന്റെ സന്നിധിയിൽ വിട്ട് ഓടിപ്പോയത്.
ബിക്കോസ് ഹി ഈസ് ദി മാസ്റ്റർ ഓവർ ഓൾ.
കാരണം അവൻ സകലത്തിന്റെയും മേലെ യജമാനനാണ്.
ഓൾ തിങ്സ് വർ മെയ്ഡ് ബൈ ഹിം.
സകലവും അവൻ മുഖാന്തരം അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 1:3 സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരമല്ലാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകലവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സകലവും ഇപ്പോഴും അവന്റെ അധികാരത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് സകലത്തെയും സൃഷ്ടിച്ചത്. മൂന്നാമതായി സകലവും യേശു ക്രിസ്തുവിനായിട്ട് നിലനിൽക്കുന്നു. കൊലോസ് ലേഖനം 1:16 ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവനായിട്ടും സകലവും
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
സകലവും അവനിലാണ് നിലനിൽക്കുന്നത്. അവനായിട്ടാണ് നിലനിൽക്കുന്നത്. അവൻ മുഖാന്തരമാണ്
നിലനിൽക്കുന്നത്.
യേശു ക്രിസ്തുവിലാണ് സകലവും നിലനിൽക്കുന്നത്. അവ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. അവയൊക്കെ ഉണ്ടാക്കപ്പെട്ടത് സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടിയാണ്.
മൂന്ന്
വ്യത്യസ്ത തരത്തിലുള്ളതായ പദപ്രയോഗങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്.
way of refuting the philosophy of the false teachers.
ഇത് തെറ്റായ ദുരുപദേശക്കാരുടെ ഉപദേശത്തെ ഖണ്ഡിക്കുന്നതായ പൗലോസിന്റെ പ്രവർത്തനമാണ്.
Why?
എന്താണ് കാരണം?
Because for centuries Greek philosophers have taught that everything needed a primary cause, an instrumental cause, and the final cause.
കാരണം സകല സൃഷ്ടിക്കും പ്രാഥമികമായ ഒരു ഉത്തരവാദിയുണ്ട്, അതിന് അത് സൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു ഉത്തരവാദിയുണ്ട് എന്ന് യവന തത്വജ്ഞാനികൾ പ്രചരിപ്പിച്ചിരുന്നു. സകലത്തെയും അതിന് മുമ്പുള്ളതായ കാരണം ഒരു പദ്ധതിയാണ്. അത് നടക്കുന്നതായ നടത്തിപ്പിക്കുന്നതായ ഒരു ശക്തിയാണ്. ഒടുവിൽ സംഭവിക്കേണ്ടത് ഉദ്ദേശമാണ്.
When it comes to creation,
എന്നാൽ ക്രിസ്തു സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ,
ജീസസ് ക്രൈസ്റ്റ്
യേശു ക്രിസ്തു
ഇസ് ദ പ്രൈമറി കോസ്.
അവനാണ് സകലത്തിന്റെയും ഉറവിടം.
ബിക്കോസ് ഹി പ്ലാന്റഡ്,
കാരണം അവനാണ് ഇത് സകലവും പദ്ധതിയിട്ടത്.
ഹി ഇസ് ദ ഇൻസ്ട്രുമെന്റൽ കോസ്,
അവനാണ് സകലത്തെയും ഉളവാക്കിയത്.
ഹി പ്രൊഡ്യൂസ്ഡ് ഇറ്റ്,
അവനാണ് ഉണ്ടാക്കിയത്.
ഹി ഇസ് ദ ഫൈനൽ കോസ്,
സകലത്തിന്റെയും ലക്ഷ്യവും അവൻ തന്നെയാണ്.
ഹി ഡിഡ് ഇറ്റ് ഫോർ ഹിസ് ഓൺ പ്ലെഷർ,
തന്റെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് അത്രേ അവൻ സകലത്തെയും സൃഷ്ടിച്ചത്.
When you realize this,
നാം ഇത് തിരിച്ചറിയുമ്പോൾ,
you understand that you're his workmanship,
നാം അവന്റെ കൈപ്പണിയാണ് എന്നുള്ളത് നാം തിരിച്ചറിയും.
God's workmanship in Christ Jesus,
ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ കൈപ്പണിയാണ് നാം.
We are God's workmanship in Christ Jesus,
നാം ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് എത്ര മനോഹരമാണ്! അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു അർത്ഥമുണ്ടാവും. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ അറിയുവാൻ നാം ആഗ്രഹിക്കും. സൃഷ്ടിയിലുള്ള സകലവും ക്രിസ്തു യേശുവിനായിട്ട് അത്രേ നിലനിൽക്കുന്നത് എങ്കിൽ, എന്നാ അങ്ങനെയെങ്കിൽ യാതൊന്നും അതിൽ തന്നെ ദോഷമുള്ളതല്ല. പിശാചും അവന്റെ കിങ്കരന്മാരും ഒഴിച്ച് ബാക്കിയുള്ളതൊന്നും,
even those God uses to accomplish his
purpose, avaye polum devan thanne uddeshathinayittu upayogikkunnu.
Since the Gnostics believe that matter is evil,
jnanavadigal vastuvagal doshamullathu ennu chindichathu kondu,
they made rules and regulations,
avar pala niyamangalum tattvangalum ulavaki,
regarding using God's creation,
devanthe srishti engane upayogikkanam ennulladhine kuriche niyamangal avar undaki.
All are foolish,
sagalum poshathumana.
Colossians 2:28-23,
Colossians 2:20-22 angane parayunu,
if with Christ you died to the elemental spirits of the world, why as if you were still alive in the world you submit to regulations.
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ചോ മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്താ? ഇവയെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. പാപം മുഖാന്തരം ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെയും ഇന്ന് ബന്ധനത്തിലാണ്. രോമലേഖനം 8:22 രണ്ടാം വാക്യം ഇങ്ങനെയാണ്
പറയുന്നത്,
സർവസൃഷ്ടിയും ഞരങ്ങി ഈറ്റുന്നതോടുകൂടി ഇരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്നാൽ മനോഹരമായ ഒന്ന് അതിൽ നിന്ന് വെളിപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവരായ നാം നമ്മുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ, നാം നമ്മെ ദൈവതമ്മ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്നവരായി തീരുമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ചുറ്റുപാടുമുള്ള സംസ്കാരത്തിന് തന്നെ മാറ്റമുണ്ടാവും. ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ടതായ ഒരു സംസ്കാരമായി അത് മാറും. ദൈവരാജ്യത്താൽ സ്വാധീനിക്കപ്പെടുന്നതായ ഒരു സംസ്കാരമായി നമ്മുടെ ചുറ്റുപാടുകൾ മാറുവാനിടയായി. കർത്താവായ യേശുക്രിസ്തു നമ്മെ വിളിച്ചത് രാഷ്ട്രങ്ങൾ സുവിശേഷം അറിയിച്ച് അതിനെ
ശിഷ്യരാക്കിക്കൊള്ളേണ്ടതിനായിട്ടാണ്.
അതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ നാം ജീവിക്കുന്ന രാഷ്ട്രത്തെ കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കേണ്ടതാണ്. രാഷ്ട്രം
in the Bible means ethne, which means language groups.
ജാതികൾ എന്നുള്ള പദത്തിന് ദൈവവചനത്തിൽ ഒരു ഭാഷ സംസാരിക്കുന്നവർ എന്നാണ് അർത്ഥം.
That's what it means.
അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ലോകത്തിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിൽ ഏറ്റവും അധികമായുള്ള ആളുകൾ ഭാരതത്തിൽ തന്നെയാണ്
വസിക്കുന്നത്.
നാം ജാതികളെ സുവിശേഷം അറിയിക്കുവാനും ശിഷ്യരാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം
or that language group can be transformed by the glorious gospel of Jesus Christ, because God's kingdom becomes visible in that ethnic.
Aa pratheeka bhashanam samsarikkunna jaathukalude devirajyam velippeduthuvan kazhiyunnengil avar devathe vajanathalum devirajyathalum swaadheenikkappettavarayi roopaantharappettavarayi theeruvan idayayi theerum ennathu.
Happening across the globe.
Idu bhoolavathil ellayidathum sambhavichondirikkukayanu.
Happening right now in Uttar Pradesh.
Uttar Pradeshilum idu ippol sambhavichondirikkunnu.
The oppression of the enemy over the church in Uttar Pradesh.
Uttar Pradesh ulla sabhayude mel ulladaya pishajin ella vidhamaya pravartanangalkku meede
there is a mighty movement of God's spirit.
Devathinte albhudagaramaya vyapara shakti avade undu.
People trickle into a place by Friday evening, Saturday and Sunday in
Allahabad. Allahabadil pratheeka sthalathe velliyaazhcha mudal aalukal shaniyaazhchayi ഞായറാഴ്ചയ്ക്കുമായിട്ട് കൂടി വരുന്നു. യേശു ദാബാർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ഒരു മാസം ജയിലിൽ അടച്ചു. മതപീഡനത്തിന് ശ്രമിക്കുന്നതായ വ്യക്തികളാണ് അതിന് ശ്രമിച്ചത്. ഇപ്പോഴും ആ യൂണിവേഴ്സിറ്റിയെ തകർക്കുവാനായിട്ട് അവർ
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
എന്നാൽ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ഉത്തർപ്രദേശിന്റെ വിവിധ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെയൊക്കെ കൂടി വരുവാനായിട്ട്
തുടങ്ങി.
5000-ത്തോളം ആളുകൾ ഒരുമിച്ച് കൂടും. ആ സ്ഥലം മുഴുവനും
നിറയും.
അവർ തേജസ്സേറിയ സുവിശേഷം കേൾക്കും. അവർ ചിലർ
സന്യാസിമാരാണ്.
കുംഭമേളയ്ക്ക് പോകുന്നതുപോലെ നീണ്ട താടിയൊക്കെ ഉള്ളവരായിട്ടാണ് ചിലർ വരുന്നത്. അവർ സൗഖ്യം പ്രാപിച്ചവരായി ബന്ധനത്തിൽ വിടുവിച്ചവരായി അവർ
മടങ്ങിപ്പോകും.
കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായി അവർ അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ യേശു മശീഹിനെ അനുഗമിക്കുന്നവരായി തീരുന്നു. അവിടെ 1,000,000-ലധികം ആളുകൾ സ്നാനമേറ്റവരായിട്ടുണ്ട്. അലഹാദിന്റെ പരിസര പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കൂട്ടായ്മകളുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിലെ മതപീഡനത്തിന്റെ കേന്ദ്ര സ്ഥാനം അത്
തന്നെയാണ്.
നാം മറ്റു സ്ഥലങ്ങളിൽ കാണുന്നത് അവിടെയുള്ളതിന്റെ ഒരു വെളിപ്പെടൽ മാത്രമാണ്. എന്നാൽ യേശു എന്ത് പറഞ്ഞു? ഞാൻ എന്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഞാൻ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, നാം എവിടെ പോയാലും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, അവിടെ ദൈവരാജ്യം
വെളിപ്പെടുവാനിടയായിത്തീരും.
ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെയും പാപത്തിന്റെ ബന്ധനത്തിൽ ഇരിക്കുന്നുവെങ്കിലും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കപ്പെടും. അത് ദൈവജനം അത് ആസ്വദിക്കുവാൻ ഇടയായിത്തീരും. തിമൊഥെയൊസിന്റെ 1:17
whether it be your finances, whether it be your home, whether it be relationships, whatever it is can be influenced by the glorious gospel.
നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളും തേജസ്സേറിയ സുവിശേഷത്താൽ സ്വാധീനിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും.
1 Timothy 6:17. As for the rich in this present age, charge them not to be haughty, not to set their hopes on the uncertainty of riches, but on God, who richly provides us with everything to enjoy.
ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാൻ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും ആജ്ഞാപിക്കാം. ആവർത്തന പുസ്തകം 8:13 വാക്യം പറയുന്നത് ആവർത്തന പുസ്തകം 8:18 വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ബലം തരുന്നത്.
God is not going to create wealth for you.
ദൈവമേ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരികയല്ല. സമ്പത്ത് ഉണ്ടാക്കുവാനുള്ളതായ ബലം അവൻ നിങ്ങൾക്ക് തരും.
You recognize that.
നാം അത് തിരിച്ചറിയുമ്പോൾ അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ വിഭവ സമ്പത്തും ദൈവരാജ്യത്തിനായി നിങ്ങൾ ഉപയോഗിക്കുന്നവരായി
തീരും.
നിങ്ങളുടെ ആവശ്യങ്ങൾ സന്ധിക്കപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവഹിതം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ യാതൊന്നും കുറവില്ലാത്തവരായി
തീരുകയും,
കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തെ അനുശാസിക്കുന്ന വിധത്തിൽ ചെയ്യുന്നതിനുമ്പോൾ യാതൊരു ഉപാധികൾക്കും അത് കുറവുണ്ടാകുകയും. അതുകൊണ്ടാണ് 1 Timothy 6:17 പൗലോസ് തിമത്തിയോസിനോട് പറയുന്നു, നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവം.
So Jesus existed before creation.
യേശു സൃഷ്ടിക്കു മുമ്പേ ഉണ്ടായിരുന്നവനാണ്.
Jesus created all things.
യേശു സകലവും സൃഷ്ടിച്ചവനാണ്.
All things exist for Jesus.
സകലവും യേശുവിനായിട്ട് നിലനിൽക്കുന്നു.
Finally,
ഒടുവിലായി,
Jesus holds all things together.
അവൻ സകലത്തെയും ചേർത്ത് കൊണ്ടുപോകുന്നവരുമാണ്.
Colossians 1:17.
1 Corinthians 17:17.
And he is before all things, and in him all things hold together.
സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഒരു ആറ്റമിക് ലാബിൽ കൂടെ സന്ദർശകരെ ഒരു സഹായി
കൂട്ടിക്കൊണ്ടുപോകുകയാണ്. All matter is composed of rapidly moving electric particles.
Sagala vastukalum electric particle mukhandramana undakapettirikkunnu adekham vishadamaakkumbol.
So the tourists were studying these models of molecules.
Ee sandarshakar vidha kanigagalude modelukal parishodhikkiyaanu.
And they are amazed that matter is made up primarily of space.
ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് അവര് മനസ്സിലാക്കുവാനിടയായി. ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സമയം വന്നപ്പോൾ ഒരു സന്ദർശകൻ വിവരിച്ചു കൊടുത്ത ആളോട് പറഞ്ഞു, വസ്തുക്കൾക്ക് ഇത്രയധികം സ്ഥലം ആവശ്യമാണെങ്കിൽ, വസ്തുവകളുടെ കണികകൾക്ക് സ്ഥലം ആവശ്യമാണെങ്കിൽ, ഇങ്ങനെയാണ് വസ്തുവകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, പ്രാഥമികമായിട്ടും സ്ഥലം ഉപയോഗിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ, ഇതിനെയൊക്കെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നത് ആരാണ്? നിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിക്ക് മറുപടി
ഇല്ലായിരുന്നു.
ഒരു ആറ്റം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിനുള്ളിൽ ഇടമുണ്ട്. എന്നാൽ ഈ ആറ്റത്തെ അതിന്റെ പൂർണ്ണതയിൽ സൂക്ഷിക്കുന്നത് എന്താ? ലോകത്തിന് അതിന് മറുപടി നൽകുവാനില്ല. എന്നാൽ വിശ്വാസിക്ക്, ക്രിസ്ത്യാനിക്ക് അതിന് മറുപടിയുണ്ട്. യേശു ക്രിസ്തു ആണ് ഇതിനെ ചേർത്ത്
കൊണ്ടുപോകുന്നത്.
കാരണം അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നവനുമാണ്. ആംപ്ലിഫൈഡ് ബൈബിൾ ആണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ കൊലോസ്യലേഖനം 1:17 ഇങ്ങനെയാണ്
എഴുതപ്പെട്ടിരിക്കുന്നത്,
അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ, സകലത്തിന് മുമ്പേ ഉണ്ടായിരുന്നവൻ,
അവനിൽ
അത്ര സകലവും ഒരുമിച്ച് കൂട്ടിച്ചേരുന്നത്. അവൻ മുഖാന്തരമാണ് എന്റെ ശരീരം അതിന്റേതായ നിലയിൽ ഒരുമിച്ച്
ചേർന്നിരിക്കുന്നത്.
സകലത്തെയും അഖിലാണ്ടത്തെ മുഴുവനും കൂട്ടിച്ചേർത്ത് നിയന്ത്രിക്കുന്നത് അവനാണ്. ആംപ്ലിഫൈഡ് വേദപുസ്തകത്തിൽ അങ്ങനെയാണ്
എഴുതിയിരിക്കുന്നത്,
സകലത്തിന് മുമ്പേ ഉള്ളവൻ,
അവൻ
സകലത്തെയും ആധാരമായിരിക്കുന്നു.
കർത്താവായ
യേശു ക്രിസ്തു അവന്റെ ദൈവത്വത്തെ കുറിച്ചുള്ളതായ മറ്റൊരു ഉറപ്പാണ് ഈ വാക്യത്തിൽ നൽകപ്പെടുന്നത്. അഖിലാണ്ടത്തിലുള്ളതായ ഗോളങ്ങളെ നോക്കുക, ഗ്രഹങ്ങളെ നോക്കുക, ഭൂമിയെയും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം പരിശോധിക്കുക.
മൈക്രോ ലെവൽ
വളരെ സൂക്ഷ്മ നിലയിൽ സ്ഥലം ആവശ്യമാണ്. ഇവയെല്ലാം കൂടെ പരിശോധിച്ച് നോക്കുമ്പോഴും ഒട്ടേറെ സ്ഥലം
ആവശ്യമാണ്.
ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? വേദവസ്ത്രം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവയൊക്കെയും. എന്റെ ശരീരത്തെ യേശു ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കുവാൻ
കഴിയുന്നത്.
അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനുമാണ്. ദൈവമല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. യേശു ദൈവം തന്നെ എന്നുള്ളതിന്റെ മറ്റൊരു ഉറപ്പാണ്. കാരണം സകലത്തിനു മുമ്പേ, സകല സൃഷ്ടിക്കും മുമ്പ് ഉണ്ടായിരുന്നത് ദൈവം മാത്രമാണ്. സൃഷ്ടിപ്പാൻ കഴിയുന്നവനും സൃഷ്ടിയെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ കഴിയുന്നവനും ദൈവമല്ലാതെ
മറ്റാരുമാണ്.
അപ്പൊ അതുകൊണ്ട് യേശുവിനെ ദൈവത്തെക്കാൾ താഴ്ന്ന ഒരുവനാക്കി തീർക്കുക എന്നുള്ളത് സാധ്യമല്ല. അതത്ര ദുരിതപക്ഷക്കന്മാർ ചെയ്തത്. അവർ ഇപ്പോഴും ചെയ്യുന്നത് അത്
തന്നെയാണ്.
അവൻ സകലത്തെയും സൃഷ്ടിച്ചു. അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നു. സകലത്തിനും അവൻ ആധാരമായിരിക്കുന്നു. ഇനി ചോദ്യം ഇതാ, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു എങ്ങനെയുള്ള യേശുവാണ്? വേദപുസ്തകത്തിലെ യേശുവിനെയാണ് നിങ്ങൾ കാണുന്നത്, അതോ നിങ്ങളുടെ സങ്കല്പത്തിനൊത്തതായ ഒരു യേശു മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള യേശുവിനുള്ള വിശ്വാസമാണോ? എന്നാൽ കാരണം എന്ത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, ആരെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ, നിങ്ങളുടെ ഭാഗ്യയെ നിശ്ചയിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ ആരെ വിശ്വസിക്കുമെന്ന് തീരുമാനിക്കേണ്ടതാണ്. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ അവനെ സേവിക്കും. ഞങ്ങൾ അവനെ അറിയുന്നു, ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവനെ സേവിക്കും. ഞങ്ങൾ അവനെ വിശ്വസിക്കും. അതാണോ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ പറയുവാൻ പോകുന്നത്? ഈ യേശുവിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെയെങ്കിൽ രക്ഷ എന്ന ദാനം നിങ്ങൾക്ക് ലഭ്യമാവും. ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് അനുഭവവേദ്യമായിരിക്കും. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ജയമുള്ളവരായിത്തീരും. തേജസ്സിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തോട് അടുത്ത വ്യക്തികളായിത്തീരും. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവമായി, അവന്റെ ശക്തിയും നിങ്ങൾക്ക് അനുഭവിക്കാൻ
കഴിയും.
ദൈവം നിങ്ങൾ എവിടെ ആക്കി വെക്കുന്നുവോ അവിടെ ദൈവരാജ്യം വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. നിങ്ങളിൽ യേശുവിനെ മറ്റുള്ളവർ കാണും. നിങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തുന്നവരായിത്തീരും. അവനെ നിങ്ങളേക്ക് ആകർഷിക്കുന്നവരായിത്തീരും. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് പറഞ്ഞു. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. അതത്ര ക്രിസ്തീയ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ച് കഥാവെ മക്കളും അവകാശികളും സ്വന്തം ജനവുമാക്കി തീർത്ത എന്റെ വിലയേറിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾ എവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് കഥാവേ അവിടെ നിന്റെ തേജസ്സിനെയും നിന്റെ മഹത്വത്തെയും വെളിപ്പെടുത്തുവാൻ തക്കവണം. അവിടെ ദൈവരാജ്യം കഥാവെ അതിന്റെ സ്വാധീന ശക്തി വെളിപ്പെടുത്തുവാൻ തക്കവണം. ഈ നാളുകൾ ഞങ്ങൾ ഉപയോഗിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കർത്താവ് സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവനും സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തിനും ആധാരമായിരിക്കുന്നവനും സകലത്തെയും അതിന്റെ നിലയിൽ നിർത്തുന്നവനുമാകുന്നു എന്നറിഞ്ഞിട്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ അവന്റെ മുമ്പിൽ വണങ്ങുവാൻ തക്കവണം. ഞങ്ങൾ ഹൃദയങ്ങളെ ഈ സന്ധ്യാസമയം താഴ്ത്തുന്നു. ബഹുമാന മഹത്വം നിനക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ആമേൻ.